ശുശ്രൂഷിക്കുന്നതാണ്.
പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള പി ചാക്കോ അച്ഛൻ, ഫിലിപ്പർഗീസ് അച്ഛൻ, സന്തോഷച്ഛൻ, സ്നേഹവും ബഹുമാനവുമുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കൊരുമിച്ച് ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ ആയിരിക്കുവാൻ ദൈവമോട് നിടയാക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. അച്ഛൻ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. മലയാള സിനിമയൊക്കെ കാണുന്നവരാണെങ്കിൽ, എല്ലാവരും ഒന്നുമില്ല, കുറച്ച് ആളുകളൊക്കെ കാണുമായിരിക്കും, കാണുന്നവരാണെങ്കിൽ അതിനകത്ത് മോഹൻലാൽ ശ്രീനിവാസനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അത് ചില ആളുകൾ ഇപ്പം ഞാൻ പറഞ്ഞപ്പോഴേ ഓർക്കും, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ എല്ലാത്തിനും ഒരു സമയമുണ്ട്. കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ മുകളിലായി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാകുന്നു, എല്ലാത്തിനും ഒരു സമയമുണ്ട്. വളരെ നാൾ ആഗ്രഹിച്ച് ഇപ്രകാരമൊന്ന് കുടുംബമായിട്ടൊന്ന് കൂടി വരുവാൻ കർത്താവ് ഒരു അവസരം ഞങ്ങൾക്ക് നൽകി. അതിൽ നിങ്ങൾ പലരും വിവാഹം കഴിഞ്ഞ നാൾ മുതൽ, അല്ലെങ്കിൽ അതിന് മുൻപേ മുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും കരുതുകയും ശുശ്രൂഷകളിലൊക്കെ വേണ്ടുന്ന എല്ലാവിധ കൈത്താങ്ങലുകളൊക്കെ നൽകി ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തിയത് ഓർത്ത് നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ആദ്യമേ തന്നെ അറിയിക്കട്ടെ. ഇടവകയിൽ സംബന്ധിക്കുന്ന ആദ്യത്തെ ശുശ്രൂഷ എന്നുള്ള നിലയിൽ 1-2 മിനിറ്റുകളിലൂടെ ചില കാര്യങ്ങൾ പറയുവാനായി എടുക്കുകയാണ്. അതിനുശേഷം ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചേർന്ന് ചെയ്യുന്ന ഒരു വലിയ ധന്യമായ അനുഭവമാണ്. അതിൻ്റെ വേദപുസ്തകം നമ്മളെ ഓർമ്മിക്കുന്നത് പോലെ ചിലരെ പ്രവാചകന്മാരായും ചിലരെ നേതാക്കളായും അങ്ങനെ പല രീതികളിൽ, കാറ്റഗറികളിലൊക്കെ നമ്മൾ ശുശ്രൂഷകളുടെ മാനദണ്ഡങ്ങളെ മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാ ഇടങ്ങളിലൊന്നും പോയി ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ നമ്മളെല്ലാവരും ചേർന്ന് അവരവരാൽ കഴിയുന്ന രീതിയിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുന്നത്. കഴിഞ്ഞ 6 വർഷങ്ങൾക്ക് മുന്നേ മുതൽ നിങ്ങളുടെ പ്രിയ മകളെ ഈ ശുശ്രൂഷയ്ക്ക്, അല്ലെങ്കിൽ വിശ്വസ്തരായി വിശ്വസ്തയോടെ ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുകയും ഞങ്ങൾക്കൊരുമിച്ച് ആ ശുശ്രൂഷ ചെയ്യുവാൻ വലിയവനായ ദൈവം കൃപ നൽകുകയും ചെയ്തു. ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ള ഒരു കാര്യം, ഞങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും അവരെടുത്ത തീരുമാനങ്ങളും തങ്ങളുടെ മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ള ഒരു വലിയ നിഷ്ഠയുമൊക്കെയാണ് ഇപ്രകാരം ടിൻറ്റുവിന് ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് ദൈവം ഇടയായിത്തീരുന്നത്. ഈ അടുത്ത സമയത്ത് ഞങ്ങൾ മറ്റൊരു ഇടവകയിലേക്ക് ചെന്ന് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ എല്ലാവരും കൊച്ചമ്മ ഇതുപോലെ അമേരിക്കയിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞു. കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർ വന്ന് ഞങ്ങളോട് ചോദിച്ചു, അച്ഛ സത്യം പറ, കൊച്ചമ്മ എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണോ അതോ നാട്ടിൽ നിന്നാണോ? അച്ഛൻ ഞങ്ങളോട് കള്ളത്തരം പറഞ്ഞതാണ്. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ? കൊച്ചമ്മ വളരെ നന്നായി, ഇവരിപ്പോൾ അമേരിക്കയിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് താമസിക്കാനുള്ള വീടും കാര്യങ്ങളും ഒക്കെ അവർ വേറെ അന്വേഷിക്കാൻ തുടങ്ങി. അച്ഛൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ എവിടെയാണോ ഇപ്പം താമസിക്കാൻ ഉള്ളത് അവിടെ മാത്രം ഞങ്ങൾക്ക് മതി എന്നൊക്കെ പറഞ്ഞ് ക്രമീകരിച്ചു. അപ്പോൾ ഈ ആളുകൾ പറഞ്ഞത് വളരെ നന്നായി നാട്ടിൽ അറിയാവുന്ന ജീവിച്ച് വളർന്ന ആളുകളെ പോലെ തന്നെ ഇടപെടുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൊച്ചമ്മയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞാൻ സ്വയം പൊങ്ങൽ പരിപാടിയായിട്ടൊന്നും ഇത് കാണരുത്. ഞാൻ വീട്ടിൽ വെച്ച് പോലും അവളോട് ഈ കാര്യം പറയാറില്ല. പറഞ്ഞാൽ മനുഷ്യനാണല്ലോ, ചില ഒരു പൊങ്ങച്ചമൊക്കെ വരുമല്ലോ എന്ന് വിചാരിച്ച് പറയാറില്ല. എന്നാൽ ഈ അവസരം ഇപ്രകാരം ദൈവം നൽകിയപ്പോൾ 1-2 വാക്കുകൾ പറഞ്ഞില്ല എങ്കിൽ അത് എനിക്ക് മനസ്സിലൊരു പ്രയാസം തോന്നുന്ന അനുഭവമാണ്. എൻ്റെ മാതാപിതാക്കൾ മുമ്പിലിരിക്കുമ്പോൾ ഒത്തിരി നന്ദിയോടെ മാതാപിതാക്കൾക്കും സഹോദരനും കുടുംബത്തിനും ഒക്കെ ഒത്തിരി നന്ദിയോടെയാണ് ദൈവത്തെ സ്തുതി. കാരണം നിങ്ങൾ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ മകൾ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ആദ്യം ഞങ്ങൾ ശുശ്രൂഷ തുടങ്ങിയത് കർണാടകയിലെ മുണ്ടുകോട് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. വിവാഹം കഴിച്ച് ഞാൻ ഒരു വർഷത്തിന് ശേഷമാണ് വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിച്ച് അവിടെ ചെല്ലുമ്പോൾ വെള്ളമില്ല, അവിടുത്തെ ആളുകളുമായിട്ട് സാഹചര്യങ്ങളുമായിട്ട് അറിയത്തില്ല, ഭാഷ അറിയത്തില്ല, അടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് പോലും എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ വിവാഹം നടന്നത് 2018ലാണ്. അതൊരു മഹാപ്രളയത്തെ നേരിട്ടുകൊണ്ട് ആദ്യം തീരുമാനിച്ച ഡേറ്റൊക്കെ മാറ്റി വെച്ച് രണ്ടാമത് പെട്ടെന്ന് ഒരു ഡേറ്റ് എടുക്കുകയും വിവാഹം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ മാതാപിതാക്കളെല്ലാം തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോരുകയും ചെയ്യുന്ന ഒരു അനുഭവമൊക്കെയായിരുന്നു. അപ്പോൾ അവർ വിശ്വസ്തമായി തങ്ങളുടെ മകളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കി വിനിയോഗിച്ചു. ഞങ്ങൾ പലപ്പോഴും മുണ്ടുകോടായിരുന്നപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വില്ലേജ് വിസിറ്റൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വരുമ്പോൾ കുളിക്കാൻ വെള്ളം കാണത്തില്ല, കുടിക്കാൻ വെള്ളം കാണത്തില്ല, അടുത്ത വീടുകളിലൊക്കെ പോയി എടുത്തുകൊണ്ട് വരേണ്ട അവസ്ഥയുണ്ട്. കാരണം ഓരോ ടാങ്കറിൽ 500 രൂപ കൊടുത്ത് ഒരാഴ്ചത്തേക്കുള്ള വെള്ളം ഇറക്കി വെക്കും. അവിടെ പിന്നെ എല്ലാം പൊതുവകയാണ്, ഞങ്ങളുടേത് നിങ്ങളുടേത് ഒന്നൊന്നുമില്ല, ആർക്കും എന്തും എടുക്കാം. അപ്പോൾ അടുത്ത വീട്ടിലെ ആളുകളൊക്കെ വന്ന് വെള്ളമുണ്ടെങ്കിൽ നമ്മുടെ വെള്ളമെല്ലാം എടുത്തുകൊണ്ട് പോകും. നമ്മൾ വലിയ കാലത്തെ ഒരു 10 മണി 11 മണിയാവുമ്പോൾ വൈകുന്നേരം ഓടി വരുമ്പോൾ വെള്ളമില്ല. അങ്ങനെയുള്ള അനുഭവത്തിൽ ജീവിക്കുവാനും, എന്നാൽ അതിലൊന്നും ഒരു കംപ്ലൈൻറ്റ് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. പഴയ കാലത്ത് നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കളെയൊക്കെ വിവാഹം കഴിച്ച് വിടുമ്പോൾ ഫോണൊക്കെ ഉള്ളവരാണെങ്കിൽ തങ്ങളുടെ അമ്മയപ്പന്മാരെ അല്ലെങ്കിൽ അമ്മയാണ് വിളിച്ച് കൂടുതൽ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഈ കറിക്ക് ഉപ്പ് വേണോ മുളക് വേണോ എന്നൊക്കെ ചോദിക്കുന്നത്. എൻ്റെ വളരെയധികം ശ്രമങ്ങളൊക്കെ അങ്ങനെ നടത്തി ആദ്യത്തെ അവസ്ഥയിൽ നിന്നും വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ വരുവാനൊക്കെ ഇടയായി തീർന്നു. ഞാൻ അവളോട് പറയും, നേരത്തെ 2-3 മണിക്കൂറൊക്കെ എടുക്കുന്നത് ഇപ്പോൾ 15 മിനിറ്റ് കൊണ്ട് ആൾ ചെയ്യും, അത്രയ്ക്ക് എക്സ്പേർട്ടായി മാറി. അപ്പോൾ ദൈവം നൽകുന്ന അവസരങ്ങളെ, നന്മകളെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയും എന്നോടപ്പോഴൊക്കെ പറയും, ഇവിടെ വന്ന് കാണുമ്പോഴേ അച്ഛന് ഞങ്ങളുടെ സാഹചര്യം മനസ്സിലാവുകയുള്ളൂ. ശരിയാണ്, ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ്. അതുകൊണ്ട് ഒരിക്കലും ഇവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരോടും ഈ വിവാഹത്തിൻ്റെ ആലോചനകൾ വന്നപ്പോൾ നമ്മുടെ അച്ഛന്മാർ മാക്സിമം പറഞ്ഞ് മാറ്റാനായിട്ട് ശ്രമിച്ചു. ഇത് ഇങ്ങനെയാണ് കാര്യം, ടിൻഡുവിനോടും പറഞ്ഞു, എന്നോടും പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ ഒരു ഹിതം ഇതാണ് എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ഇതുവരെ കർത്താവ് ഇടയാക്കി തീർത്തതിന് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ഞങ്ങളുടെ രണ്ട് ഭവനങ്ങളെ മാതാപിതാക്കളും, അതുപോലെ ഈ ദേവാലയത്തിലെ പ്രിയപ്പെട്ടവർ ഞങ്ങളെ വിളിക്കുകയും സ്നേഹിക്കുകയും വളരെയധികം സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളിലും അന്വേഷണങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നു. ഞങ്ങൾക്കുള്ള സന്തോഷവും നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കട്ടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാർ. അവർ നൽകുന്ന കൈത്താങ്ങലുകളൊക്കെ വളരെ വിലപ്പെട്ടതാണ്. സന്തോഷ് അച്ഛൻ മിഷണറിയായി പ്രവർത്തിച്ച ഇടങ്ങളിൽ അച്ഛൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ താല്പര്യത്തോടെ കേൾക്കുവാനും കാണുവാനും ഒക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. അച്ഛനെ ദൈവം വളരെയധികം ശക്തീകരിച്ചു. കൊച്ചമ്മയാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അവസരങ്ങളെ, പ്രതികൂലങ്ങളായിരുന്നാലും അതിനെയെല്ലാം പദ്ധതികളാക്കി മാറ്റുവാൻ പ്രിയപ്പെട്ടവർക്ക് ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. അങ്ങനെ നിങ്ങളുടെ മുൻപാകെ ഞങ്ങൾക്ക് വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഇടയാക്കിയ നല്ല അവസരത്തിന് ദൈവത്തിന് സ്തോത്രം കരയറ്റട്ടെ. ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും കരുതലിനും ഒക്കെ നന്ദിയും സ്നേഹവും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ എവൻഗേലിയോനായി വായിച്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 43 മുതൽ 48 വരെയുള്ള വാക്യമാണ്. സെൻറ്റ് മാത്യു ചാപ്റ്റർ 5:43-48. അതിനകത്തെ ഒരു വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 48-ാമത്തെ വാക്യം: ആകയാൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. ആകയാൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവൻ്റെ ഉറവിടമായ ദൈവമേ, വിശ്വസ്തനായ സ്വർഗീയ നല്ല പിതാവേ, നിന്റെ വിശുദ്ധ ആലയത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാനും ദൈവവചനത്തിൻ്റെ ശബ്ദം മാറ്റുള്ളികൾ ഞങ്ങളുടെ ജീവിതത്തിന് കേൾക്കുവാനും കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളോട് ഇടപെടണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. ഇന്ന് വന്നതുപോലെയല്ല, അധികം ബലത്തിലും ആത്മാവിൻ്റെ കൃപയിലും മടങ്ങിപ്പോകുവാൻ ഞങ്ങളുടെ ഭവനത്തിലേക്കും ജോലി മേഖലകളിലൊക്കെ ആയിരിക്കാൻ തമ്പുരാൻ അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണം. ബലഹീനനായ അടിയൻ്റെ നാവോടുകൂടെ ഇരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. യേശു കർത്താവ് കൽപ്പിച്ചതിൽ വെച്ച് ഏറ്റവും ഗൗരവമേറിയ വിഷയങ്ങളെയൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം നാം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ പഠനത്തിന് വിധേയമാകുമ്പോൾ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന ഒരു പുസ്തകമായി അല്ലെങ്കിൽ ഒരു ചാപ്റ്ററായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തെ നാം ഉപയോഗിക്കാറുണ്ട്. കർത്താവിൻ്റെ ഗിരി പ്രഭാഷണം അല്ലെങ്കിൽ സെർമൺ ഓൺ ദ മൗണ്ട് എന്നൊക്കെ നമ്മൾ ഇതിനെ വിളിപ്പേര് പറയുകയും കർത്താവിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന ഭാഗമാകുന്നുവല്ലോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. അതുകൊണ്ട് ഗിരിപ്രഭാഷണത്തിൻ്റെ ഈ ഭാഗത്ത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് വിശ്വാസികളുടെ നീതിയും പരീശന്മാരുടെയും നിയമജ്ഞരുടെയും നീതിയെയും എങ്ങനെ മറികടക്കുന്നു എന്നുള്ളത് ക്രിസ്തു ഇവിടെ പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ നിലവാരം താഴ്ത്തിയ നിയമത്തിലെ 5 തെറ്റുകളെ കർത്താവ് അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളെ കർത്താവ് ഇവിടെ പുനർവ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ആളുകളും നമ്മളൊക്കെയും ഒരു കാര്യം പലരോട് പറഞ്ഞു വരുമ്പോഴും അറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് തെറ്റായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോഴും ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാം. ഈ യൂത്ത് മീറ്റിങ്ങിനൊക്കെ ചെയ്യാറുള്ള ചെറിയൊരു ഗെയിമാണ് നമ്മൾ ഒരു വാക്യം അല്ലെങ്കിൽ ഒരു കാര്യം ഒരു സൈഡിൽ നിന്ന് നമ്മൾ പറയും. ഇത് പറഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങേ അറ്റത്തിരിക്കുന്ന ആളുടെ ചെവിയിൽ വരുമ്പോൾ പറഞ്ഞതും ഇങ്ങ ഇവിടെ നിന്ന് ലാസ്റ്റ് പറയുന്ന ആളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതുമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു അപ്രകാരം ഒരു ഗെയിമൊക്കെ നമ്മൾ കളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തെറ്റായ വ്യാഖ്യാനങ്ങളെ നൽകി ദൈവവചനത്തിലെ അല്ലെങ്കിൽ കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ ശക്തമായി അതിനെ വേറൊരു രീതിയിലേക്ക് വ്യാഖ്യാനിച്ച സമൂഹത്തോട് യേശു കർത്താവ് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ വ്യാഖ്യാനങ്ങളെയൊക്കെ പുനർവ്യാഖ്യാനിക്കുന്ന അനുഭവമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് സഭ നമുക്ക് നൽകിയ ചിന്താവിഷയം എന്ന് പറയുന്നത് ദൈവജനം യേശു ക്രിസ്തുവിൻ്റെ ശരീരം എന്നുള്ളതാണ്. പീപ്പിൾ ഓഫ് ഗോഡ്, ദ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആരാണ് ദൈവജനം എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെപ്പോഴും പറയും ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. പുരാതന കാലത്ത് അല്ലെങ്കിൽ പഴയ നിയമചരിത്രമൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഒക്കെ പറയും ഇസ്രായേലാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് വിചാരിക്കുകയും അപ്രകാരം പഠിക്കുകയും പഠിപ്പിക്കുകയും അപ്രകാരം ജീവിതം ജീവൻ കൊണ്ട് അപ്രകാരം ഓരോന്ന് രേഖപ്പെടുത്തുകയും ചെയ്ത ആളുകളുടെ അനുഭവങ്ങളെ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ജനം എന്ന് പറയുന്ന ഒരു വാക്ക് പ്രയോഗിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ ദൈവജനം എന്നുള്ള ഒരു വാക്ക് ആദ്യമായി പുറപ്പാട് എക്സോഡസ് ചാപ്റ്റർ 6:7 ആണ് ആദ്യമായി ദൈവത്തിൻ്റെ ജനം എന്നുള്ള വാക്ക് രേഖപ്പെടുത്തുന്നത്. ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു വാക്യം നമുക്കവിടെ കാണുകയും ചെയ്യാം. അതുകൊണ്ട് പഴയ നിയമ കാലഘട്ടത്തിൽ ഞങ്ങളാണ് ദൈവത്തിൻ്റെ ജനം എന്ന് വിശ്വസിച്ച് അപ്രകാരം മാത്രം ജീവിതത്തെ ക്രമീകരിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് യേശു തമ്പുരാൻ തൻ്റെ പുതിയ വ്യാഖ്യാനത്തെ നൽകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. ഞാനൊക്കെ വിചാരിച്ചിരുന്നത് നാട്ടിൽ ഞാൻ വളരെ മിടുക്കനായ ഒരു ഡ്രൈവറാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം വണ്ടി ഓടിക്കുമ്പോൾ ഏത് വാഹനം കിട്ടിയാലും ഓടിക്കാനൊക്കെ പറ്റും. ബാംഗ്ലൂർ ആയിരുന്നപ്പോൾ അവിടുന്ന് നാട്ടിലേക്ക് വാഹനം ഓടിച്ചു പോയിട്ടുണ്ട്. എന്നാൽ എൻ്റെ ആ ചിന്തകൾക്കൊക്കെ വലിയൊരു മാറ്റം വന്നത് ഇവിടുത്തെ ഡ്രൈവിംഗ് വന്ന് കണ്ടപ്പോഴാണ്. ആ ചിന്തകൾക്കൊക്കെ ഒരു വലിയ മാറ്റം വരുവാനായിട്ട് ഇടയായി തീർന്നത്. എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കണ്ടാൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ടാണ് നാട്ടിൽ വാഹനം ഓടിച്ചത്. പപ്പ നാട്ടിൽ വരുമ്പോൾ എൻ്റെ അടുത്തിരിക്കുവാണെങ്കിൽ ആദ്യമൊക്കെ കുറച്ച് നേരം പറയും അവിടെ ഇങ്ങനെയാണ്. കാരണം ഡയറക്റ്റ് മരുമോനോട് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഓടിക്കണം ഇങ്ങനെ ഓടിക്കണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറയും അവിടെ എങ്ങനെയാണ് ഇവിടെ. കുറച്ച് നേരം കഴിയുമ്പോൾ പപ്പായ്ക്ക് മനസ്സിലാവും പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു എന്ന് കണ്ടപ്പോൾ പിന്നെ നിശബ്ദമായിട്ട് ഇരിക്കും. ഇവിടെ വന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ട് തലത്തിലുള്ള ഒരേ കാര്യങ്ങളെ രണ്ട് തലത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വശത്തെ മനസ്സിലാക്കുവാനെ കൊണ്ടാണ് ഞാനത് അപ്രകാരം പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെ ജനമെന്ന് വിശ്വസിക്കുകയും അപ്രകാരം തങ്ങൾ മാത്രമാണ്, മറ്റുള്ളവരൊന്നും ദൈവജനമല്ല അല്ല എന്ന് പറയുകയും അവരെ മാറ്റി നിർത്തുകയും ചെയ്ത ഒരു സമൂഹത്തോട് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ, കർത്താവ് തൻ്റെ പ്രവർത്തനത്തിലൂടെയും തൻ്റെ വ്യാഖ്യാനത്തിലൂടെയും ആ ജനങ്ങൾക്ക് വേണ്ടുന്ന ശക്തമായ താക്കീത് അല്ലെങ്കിൽ പുനർവ്യാഖ്യാനമൊക്കെ കർത്താവ് നൽകുന്നത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധ്യമായിത്തീരും. അതുകൊണ്ട് ആരാണ് ദൈവജനം എന്നുള്ളത്, പീപ്പിൾ ഓഫ് ഗോഡ് എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നവരാണ് ദൈവജനം എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരുന്നത് കൊണ്ടോ ഏറ്റവും മഹാന്മാരായി മുഖംമൂടി ധരിച്ചുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ടോ ഒക്കെ നമ്മൾ ദൈവത്തിൻ്റെ ജനമാകണമെന്നില്ല. പിന്നെയോ ദൈവത്തിൻ്റെ ഹിതം ചെയ്യണം. ദൈവത്തിൻ്റെ ഹിതം ചെയ്ത് മുൻപോട്ട് ജീവിക്കുമ്പോഴാണ് നമ്മളൊക്കെ ദൈവജനമായി മാറുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ പകൽക്കാലം ദൈവസന്നിധി മുൻപാകെ നമ്മൾ അടുത്തു വന്ന് വിശുദ്ധ കുർബാനയുടെ ഭാഗമായി തീരുമ്പോൾ, കർത്താവേ, ഞങ്ങൾ യഥാർത്ഥത്തിൽ നിന്റെ ജനമാണോ എന്നുള്ള ഒരു ചോദ്യം ദൈവത്തോട് നമ്മൾ ചോദിക്കുകയും അപ്രകാരമല്ല എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ അതിന് ഒരു മറ്റൊരു ഉത്തരം കണ്ടെത്തുവാൻ, ഒരു പുനർവ്യാഖ്യാനം ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിന് ഇടയാകുകയും ചെയ്യുമ്പോഴാണ് ഇന്നത്തെ ഈ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ ഇടയായിത്തീരുന്നത്. നമ്മൾക്കറിയാവുന്ന മൂന്ന് ചെറിയ ചിന്തകൾ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, അതൊരു പ്രാവശ്യം കൂടെ ഒന്ന് പുതിയ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഓർമ്മയിൽ നിന്ന് പൊടി തട്ടിയെടുത്ത് ഒന്ന് സൂക്ഷിക്കുവാനായിട്ട് വേണ്ടി മാത്രം പറയുന്നു. ഒന്ന്, ദൈവജനം എന്ന് പറഞ്ഞാൽ പ്രതിരോധങ്ങളെ പ്രവർത്തനങ്ങളാക്കുന്നവരായി ആകണം ദൈവജനം എന്ന് പറഞ്ഞാൽ. പ്രതിരോധങ്ങളെ പ്രവർത്തനങ്ങൾ ആക്കണം. എന്താണ് പ്രതിരോധം? റെസിസ്റ്റൻസ് എന്താണ്? അല്ലെങ്കിൽ അതിനെ എങ്ങനെ ആക്ഷൻ രീതിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും? വാക്യം 44 ഇപ്രകാരം പറയുന്നുണ്ട്, ഞാനോ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. ഞാനോ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. പ്രതിസന്ധികൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയും ഈ പറയുന്ന എൻ്റെയും ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാതെ ഒരിക്കലും നമുക്ക് ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധ്യമാവുകയില്ല. ഇപ്പോഴും ഞാൻ എന്നോട് തന്നെ പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു യഥാർത്ഥ വിശ്വാസി എന്നുള്ളവനാണെങ്കിൽ വീഴാതെ ഇരിക്കുന്നവനല്ല, വീണിട്ടും എഴുന്നേൽക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസം. ജീവിതത്തിൽ വീണുപോയാലും തമ്പുരാന്റെ കടം കരം പിടിച്ച് എഴുന്നേൽക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറുവാനായിട്ട് ഇടയാ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിലെ വേദനകളും നമ്മുടെ ജീവിതത്തിലെ നൊമ്പരങ്ങളും ഒക്കെ നമ്മൾ അഭിമുഖീകരിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ വീണ് പോകാതെ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ അപ്രകാരമുണ്ടാവുന്ന പ്രതിരോധങ്ങളെ നല്ല പ്രവർത്തനങ്ങളാക്കി മാറ്റുവാനൊക്കെ നമുക്ക് സാധ്യമായിത്തീരണം. കഴിഞ്ഞിടയിലൊക്കെ വായിച്ച ഒരു ചെറിയ പുസ്തകത്തിൽ ബീഹാറിലെ ജംസോത്ത് താഴ്വരയിൽ താമസിക്കുന്ന കുറച്ച് ആളുകളെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ട്രൈബൽ വംശത്തിൽപ്പെട്ട ഈ ആളുകളുടെ ജീവിത ശൈലി എന്ന് പറയുന്നത് വളരെയധികം കുത്തഴിഞ്ഞ്, അതായത് യാതൊരു രീതിയിലും ക്രമമായിട്ടല്ല അവർ ജീവിക്കുന്നത്. അവർക്ക് ജോലിക്ക് പോകുവാനായിട്ട് താല്പര്യമില്ല. എന്നാൽ ജോലിക്ക് പോയാൽ ലഭിക്കുന്ന പണമൊക്കെ കൊണ്ടുവന്ന് മദ്യം കുടിക്കുകയും മറ്റ് വേറെ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്ത് എല്ലാം നശിപ്പിച്ച് ജീവിക്കുന്ന ഒരു ട്രൈബൽ സമൂഹത്തിലേക്ക് കുറച്ച് മിഷണറിമാർ അവിടേക്ക് കടന്ന് ചെല്ലുന്ന ഒരു അനുഭവം. അവർ അവിടേക്ക് ചെന്നപ്പോൾ ഈ മിഷണറിമാരെ കണ്ട് അവിടുത്തെയുള്ള ആളുകൾ ആദ്യം ഇവരെ അക്സെപ്റ്റ് ചെയ്തില്ല. അവരെ മാറ്റി നിർത്തുവാനായിട്ട് ശ്രമിച്ചു, അവരെ കല്ലെറിയുവാനായിട്ട് ശ്രമിച്ചു, അവരെ അവിടുന്ന് ഓടിച്ചു വിടുവാനുള്ള എല്ലാ ശ്രമങ്ങളും അവിടുത്തെ ആളുകൾ നടത്തി. എന്നാൽ ഈ വേദനകളിലും അല്ലെങ്കിൽ പ്രതിസന്ധികളിലും ഒക്കെ മാറിപ്പോകാതെ ഈ മിഷണറിമാർ വീണ്ടും ഈ ഗ്രാമത്തിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ പല പ്രാവശ്യം ഇവർ ഗ്രാമത്തിൽ ചെന്നു, അവിടെയുള്ള ആളുകളെ കണ്ടു, അവർക്ക് ആവശ്യമാകുന്ന ചെറിയ ചെറിയ കൈത്താങ്ങലുകളൊക്കെ നൽകി, അങ്ങനെ നൽകിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മാതാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഇവിടെ നിന്ന് പോകണ്ട എന്ന് പറഞ്ഞ് അവർക്കൊരു ചെറിയ സ്ഥലം താമസിക്കുവാനായിട്ട് ചെറിയൊരു കുടിൽ അവർക്ക് നൽകി. അവരവിടെ താമസിച്ചുകൊണ്ട് ഈ ഗ്രാമത്തിൻ്റെ അനുഗ്രഹത്തിനായി നന്മയ്ക്കായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സമയം ഇവർ ഓർത്ത്, എങ്ങനെയാണ് ഈ ജനത്തെ ഒന്ന് വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് ഓർത്തപ്പോൾ ഇവർക്ക് മനസ്സിലായി, എന്തെങ്കിലും തൊഴിൽ പഠിപ്പിക്കാതെ എന്തെങ്കിലും വരുമാനം നേടുവാനുള്ള വഴി ഒരുക്കി കൊടുക്കാതെ എത്രമാത്രം ശ്രമിച്ചാലും ഇവരെ മുന്നോട്ട് കൊണ്ടുവരുവാനായിട്ട് സാധ്യമല്ല എന്ന് മനസ്സിലാക്കുകയും അവരവിടെ നിന്ന് ചെറിയ ലഭിക്കുന്ന പശുക്കളെ ഈ ആളുകൾക്ക് നൽകി അതിൽ നിന്ന് ലഭിക്കുന്ന പാലിലൂടെ ചെറിയ വരുമാനം ലഭിക്കുവാനായിട്ട് തുടങ്ങി. ഒന്ന് കൊടുത്തവർ അത് രണ്ടാക്കി, രണ്ട് കൊടുത്തവർ മൂന്നാക്കി, അങ്ങനെ അവരുടെ ജീവിതത്തിൻ്റെ ഡെയിലി വേജസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ അവർ ജീവിതം ഏറ്റവും നല്ല രീതിയിലേക്ക് മാറി. അപ്പോൾ ഈ ഗ്രാമത്തിലേക്ക് വളരെ വർഷങ്ങൾക്ക് മുൻപേ മുന്നമേ വന്ന ഒരു ജേർണലിസ്റ്റ് വീണ്ടും ഈ ഗ്രാമത്തിൽ വരുവാനായിട്ട് തുടങ്ങി. അദ്ദേഹം ഈ ഗ്രാമത്തിൻ്റെ വ്യത്യാസം കണ്ടപ്പോൾ വളരെയധികം സന്തോഷത്തോടെയും അല്ലെങ്കിൽ വളരെയധികം ആശ്ചര്യത്തോടും കൂടെ അവിടെ നിന്ന ഒരു വൃദ്ധ മാതാവിനോട് ചോദിച്ചു, എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ദൈവത്തെ കണ്ടതുകൊണ്ടാണോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയ മാറ്റം വന്നത് എന്ന് അവിടെയുള്ള ഒരു മാതാവിനോട് ചോദിച്ചപ്പോൾ ആ മാതാവ് ഇപ്രകാരം കൈ ചൂണ്ടി ആ ചെറിയ കുടിലിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ദേ ആ കുടിലിൽ പാർക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കൈ ചൂണ്ടിക്കാണിച്ചു. ഞങ്ങളുടെ ദൈവം ദേ ആ കുടിലിൽ പാർക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കൈ ചൂണ്ടിക്കാണിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവം എത്രമാത്രം അനുഭവങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്, അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ എത്ര പേർ ആ പ്രകാരം ഒരു മറ്റുള്ളവർ പറയുന്നത്, ഇവരാണ് വീണു പോകാതെ ഞങ്ങളെ നിലനിർത്തുവാനായി ഞങ്ങൾക്ക് ബലം നൽകിയത് എന്ന് നമ്മളിൽ എത്ര പേർ പറയുന്നത് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് പ്രതിസന്ധികൾ ഏത് വന്നാലും പ്രതിസന്ധികളെ പ്രവർത്തനങ്ങളാക്കുവാൻ, നല്ല പ്രവർത്തന മേഖലകളാക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. പ്രതിരോധങ്ങൾ തീർക്കുന്ന ഏത് പ്രതിസന്ധികളെയും പ്രവർത്തനങ്ങളാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ദൈവജനം എന്നുള്ള പേരിന് നമ്മൾ അർഹരായിത്തീരുന്നത്. ഒന്നാമതായി ഞാൻ പറഞ്ഞത്, പ്രതിരോധങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ഒക്കെ നല്ല പ്രവർത്തനങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് സാധ്യമാകുമ്പോൾ നമ്മൾ ദൈവജനമായി മാറുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായി, ദൈവജനം എന്ന് പറയുന്നത് പ്രാർത്ഥനയെ പ്രതിഫലമാക്കി മാറ്റുന്നവരാക്കി മാറണം. പ്രാർത്ഥനയെ പ്രതിഫലമാക്കി മാറ്റുന്നവരായി മാറണം. റിവാർഡ്സ് എല്ലാവർക്കും ഇഷ്ടമാണ്, ഏതൊരാളും ആഗ്രഹിക്കുന്നതാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അതിനൊരു പ്രതിഫലം ലഭിക്കണമെന്നൊക്കെ. നമ്മുടെ മാതാ അമ്മമാരാണെങ്കിൽ അവർ കുക്ക് ചെയ്യുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? കുക്ക്, അതായത് ഭർത്താവ് ഇതൊന്ന് കഴിച്ചിട്ട് എന്ത് പറയണം, നല്ലതാ. ചില അച്ചായന്മാർ ഈ മസിൽ പിടിക്കാവുന്നതിൻ്റെ എത്രയും മസിൽ പിടിക്കാൻ പറ്റുമോ അത്രയും മസിൽ പിടിച്ചിരിക്കുകയും ചെയ്യും, ഒരു നല്ല വാക്ക് പോലും പറയത്തില്ല. പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, എന്നാലും ഇതിങ്ങോട്ട് പുറത്തോട്ട് വരത്തില്ല. എന്നാൽ അത് കേൾക്കുമ്പോൾ ഇപ്രകാരം ഒരു 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 അവർക്കൊരു റിവാർഡ്സ് ഇങ്ങനെയെങ്കിലും ലഭിക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷത്തിൻ്റെ ഒരു, അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതിലും നല്ല ഭക്ഷണമൊക്കെ അവർ ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ അപ്രകാരം നല്ല രീതിയിലൊക്കെ അവർ മുൻപോട്ട് വരികയും ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, ഈ പ്രതിഫലം എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. സൈക്കോളജിയിൽ ഇതിന് ഒരു വാക്ക് അല്ലെങ്കിൽ ഇതിനെ ഒരു ടൈപ്പ് ഓഫ് ലേണിങ്ങുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട്, ഒപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു രീതിയെക്കുറിച്ച് പറയാറുണ്ട്. ബി എഫ് സ്കിന്നറാണ് അതിനെ അപ്രകാരം ഒരു രൂപം നൽകിയിരിക്കുന്നത്. അതിന് പറയുന്ന, അദ്ദേഹം പറയുന്ന അനേക പോയിന്റുകളിൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പോസിറ്റീവ് പണിഷ്മെൻറ്റുമുണ്ട്, നെഗറ്റീവ് പണിഷ്മെൻറ്റുമുണ്ട്. പോസിറ്റീവ് പണിഷ്മെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ, നമ്മൾ കുഞ്ഞുങ്ങളാണെങ്കിലും അവരൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അവർക്ക് നല്ലൊരു റിവാർഡ് നമ്മൾ കൊടുക്കുമ്പോൾ അവർ വീണ്ടും വീണ്ടും അത് ചെയ്യുകയും അവർ വീണ്ടും നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങളെ ദൈവസന്നിധി മുൻപാകെ അത് നന്മകളാക്കി മാറ്റുമ്പോൾ, ദൈവസന്നിധി മുൻപാകെ അത് നന്മകളാക്കി നമ്മളത് തിരുത്തുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല റിവാർഡ്സുകളൊക്കെ നമുക്ക് കിട്ടും. അത് കാണുവാനുള്ള കണ്ണുകളെ തുറക്കുവാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ, അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രാർത്ഥനയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മൾ തകർന്നു പോകും. മനുഷ്യൻ്റെ പ്രതീക്ഷയ്ക്കും ആഗ്രഹങ്ങൾക്കും ഒന്നും ഒരു പരിധിയുമില്ല. പരിധിയില്ലാതെ നമ്മൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ പ്രാർത്ഥനയെ നമ്മൾ പ്രതിഫലമാക്കി മാറ്റുകയാണ് എങ്കിൽ, അത് അപ്രകാരം നമ്മൾ അധികമായി പ്രതീക്ഷിക്കുന്നതിൽ നിന്ന്, ലോകപ്രകാരം നമുക്ക് അധികമായി ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്നൊക്കെ ഒരു മാറ്റം നമുക്കുണ്ടാവുകയും കർത്താവിലേക്ക് ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ ദേവാലയത്തിൽ ഒന്നും അറിയാതെ എഴുന്നേറ്റ് വന്ന് നിന്ന് പ്രാർത്ഥിക്കുവാനും പ്രസംഗിക്കുവാനും ഒക്കെ തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. ഞാൻ അവർക്കുന്നുണ്ട്, ഞാൻ ആദ്യമായി പ്രസംഗിക്കുവാൻ പുൽപ്പിറ്റിൽ വന്ന് പുസ്തകമെടുത്ത് അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മുൻപിൽ നോക്കി ആളുകളെ കണ്ടപ്പോൾ കയ്യിലുള്ള പുസ്തകത്തിൽ എന്താണ് ഉള്ളതെന്ന് അറിയത്തില്ല. ഒന്നും പറയാതെ ഒത്തിരി നേരം ഇങ്ങനെ നോക്കി നിന്നു. എന്നാൽ കുറേ നേരം നോക്കി നിന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ആ ഇടവകയിലെ ആളുകൾ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ശബ്ദം ഈ ചെവിയിൽ കേട്ടപ്പോൾ പിന്നെ വാ തുറക്കുവാനായിട്ട് തുടങ്ങി. അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ സന്നിധി മുൻപാകെ പ്രാർത്ഥനയുടെ ബലമില്ലാതെ ഒരാൾക്കും നിൽക്കുവാനായിട്ട് സാധ്യമല്ല. നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ നമ്മൾ ഒത്തിരി അഹങ്കരിക്കുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ ഒന്ന് ഓർക്കണം, എല്ലാം തകർന്നു പോകുവാനായിട്ട് ഒരു നിമിഷം മതി. എന്നാൽ വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവജനമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എങ്കിൽ പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ട് ജീവിക്കുവാനായിട്ട് സാധ്യമായി തീരണം. മൂന്നാമതായി ദൈവജനം എന്ന് പറയുന്നത് അപൂർണതയിൽ നിന്ന് പൂർണതയിലേക്ക് സഞ്ചരിക്കുന്നവരായി തീരണം. ഇംപെർഫെക്റ്റ് ടു പെർഫെക്റ്റ്, അപൂർണതയിൽ നിന്ന് പൂർണതയിലേക്ക് മാറുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ഈ വാക്യം 48 ഈ ഭാഗത്ത് 48-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച് കേട്ടത്, അങ്ങനെ തന്നെ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ എന്നാണ് പറയുന്നത്. ബി പെർഫെക്റ്റ് എന്നാണ് പറയുന്നത്. പൂർണത ആയി തീരുന്നത് അല്ലെങ്കിൽ പൂർണ്ണമായി തീരുന്നത് എങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ വിചാരിക്കുന്നതാണ് ഒരു പൂർണ്ണത എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ എന്തെങ്കിലും പെർഫെക്റ്റ് ആണ് എന്ന് നമ്മൾ ആരെങ്കിലും ഒക്കെ കരുതുന്നുണ്ട് എങ്കിൽ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ നിന്റെ മുൻപാകെ ഞങ്ങൾ പൂർണ്ണരാണോ എന്നുള്ള ഒരു ചോദ്യം ദൈവത്തിൻ്റെ മുൻപാകെ നമ്മൾ കൊടുക്കുവാനായിട്ട് സാധിക്കണം. കർത്താവ് പറയുന്നത് വിശ്വസ്തരായിരിക്കണം, വിശുദ്ധിയുള്ളവരായിരിക്കണം, സൽഗുണ പൂർണ്ണരാകുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം. ഇതെല്ലാം ദൈവിക സ്വഭാവങ്ങളായി ഇതിനെ മാറ്റപ്പെടുത്തുമ്പോൾ ദൈവജനമായി കർത്താവിനോട് കുറെ കൂടെ ചേർന്ന് വരുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മൂന്ന് ചെറിയ കാര്യങ്ങളാണ് നിങ്ങളുടെ ചിന്തയിലേക്ക് ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിച്ചു. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികളെ അല്ലെങ്കിൽ പ്രതിരോധങ്ങളെ പ്രവർത്തന മേഖലകളാക്കി മാറ്റുമ്പോൾ നാം ദൈവജനമെന്ന് വിളിക്കപ്പെടും. രണ്ട്, പ്രാർത്ഥനയെ പ്രതിഫലമായി ചിന്തിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നാം ദൈവജനമായി മാറുവാനുള്ള സാധ്യതയിൽ കാണുന്നു. മൂന്ന്, അപൂർണതയെ പൂർണതയിലേക്ക് നയിക്കുമ്പോൾ നാം ദൈവജനമായി മാറുവാൻ ഇടയായിത്തീരും. കർത്താവ് നമ്മളെയൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന ദൈവമാണ്. നമ്മളൊക്കെ പാപം ചെയ്ത് പാപികളായി ഈ ലോകത്തിൽ പാപത്തിൽ പെട്ട് വീണുപോയപ്പോൾ കർത്താവ് തൻ്റെ ജീവനെ നൽകി നമ്മളെ വീണ്ടെടുത്തതാണ്. ആ ദൈവത്തിന്റെ വലിയ കൃപ ഒന്ന് മാത്രമാകുന്നു ഞാനും നിങ്ങളും ഒക്കെ ഇന്ന് വിശുദ്ധ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെയൊക്കെ നമുക്ക് ഏറ്റുപറയാം. ചെറിയ കാര്യങ്ങളിൽ പോലും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും മറ്റുള്ളവരെ ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, കർത്താവേ അറിഞ്ഞും അറിയാതെ ഞങ്ങൾ അനേക കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടും പശ്ചാത്താപത്തോടും കൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്ന് ഈ വിശുദ്ധ മദ്ബഹായുടെ മുൻപാകെ നിങ്ങളുടെ മുഴങ്കാലുകളെ മടക്കുമ്പോൾ, നമ്മുടെ മുഴങ്കാലുകളെ മടക്കി നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒരു വലിയ വിടുതൽ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനൊരു വിടുതൽ ഉണ്ടാകുവാൻ കർത്താവെ നിന്റെ ജനമായി, പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവജനമായി ഞങ്ങൾ മാറുവാനായിട്ട് ഇടയാകണമെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തെ നീ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്കിടയാകണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും നമ്മെ ശക്തീകരിക്കുകയും നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യുമാറാം.